2024 May 31 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കഥയുടെ ഉടൽ ഒഴിഞ്ഞിട്ട് 15 വർഷം, സ്നേഹത്തിന്റെ മണം. പി ജെ വർഗീസ് മലമേൽ എഴുതുന്നു, എനിക്കറിഞ്ഞു കൂടാ എന്തൊക്കെയോ ഈ അനന്തമെന്ന് തോന്നിക്കുന്ന യാത്രയിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നെന്ന് ഇതുവരെ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ദുഃഖിക്കുന്നില്ല. സങ്കീർണതകളുടെ മുൾപടർപ്പുകളിൽ വിശാല ലാവണ്യത്തിന്റെ തൂവൽ പക്ഷികളെ പോലെ വിചിത്രമായ കൂടുകളൊരുക്കി സാഹിത്യ വസന്തങ്ങളെ വിസ്മയിപ്പിച്ച കഥാകാരിയായിരുന്നു മാധവിക്കുട്ടി. കഥ എഴുത്തിന്റെ പാഠപുസ്തകം. മാധവിക്കുട്ടിയുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ വളരെയധികം ബഹുമാനം അർഹിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. എഴുത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും വായനക്കാരുടെ ഹൃദയം നേടിയ മാധവിക്കുട്ടി ഉള്ളിന്റെ ഉള്ളിൽ ഈ സമൂഹത്തെ അരിപോലും കൂസാത്തവളായിരുന്നു. ആ എഴുത്തിന്റെ ശക്തിയും ചിന്തയുടെ അടിയൊഴുക്കും ഈ കൂസില്ലായ്മ തന്നെയായിരുന്നു. ഒരിക്കലും എഴുത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ പല ദിക്കുകളിലേക്കും തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. വിശ്വാസങ്ങളെയോ നിയമങ്ങളെയോ യാഥാസ്ഥിതികർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ സദാചാര മതിലുകളെ മാധവിക്കുട്ടി വിലമതിച്ചില്ല. മനുഷ്യവംശത്തെ പോലും ആദരിച്ചില്ല. സമുദായം തയ്പ്പിച്ച കുപ്പായം അവർക്ക് പാകമായില്ല. സമുദായം നിർദ്ദേശിച്ച വഴികളിലൂടെ അവർ നടന്നു. അവരുടെ വഴികളെ സമുദായവും അംഗീകരിച്ചില്ല. നിരുപാധിക സ്നേഹം, നിരുപാധികമായ സ്നേഹമാണ് മാധവിക്കുട്ടിയുടെ സാഹിത്യ സങ്കല്പത്തിന്റെ കാതൽ. നഷ്ടപ്രണയങ്ങളിലെ നിഴൽ ചിത്രങ്ങളെയും പ്രണയത്തിന്റെ പിരിയലുകളുടെയും യൗവനം തുടിക്കുന്ന വരികളെയും അവർ വാക്കുകളിൽ എഴുതി ചേർത്തു. പുരുഷനെ വെറുത്തും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും പല വഴികളിലൂടെ അവർ എല്ലായിടങ്ങളിലും സ്നേഹമെന്ന ഒറ്റയടി പാതയിലേക്ക് പാദങ്ങൾ ഊന്നി സ്നേഹ ഭിക്ഷുവായി. ദ്വ്യക്തികൾ എന്നും എപ്പോഴും മാധവിക്കുട്ടിയെ ഭരിച്ചുകൊണ്ടിരുന്നു. ഒരാൾ കാറ്റിനൊപ്പം പറക്കാൻ ചിറക് വിടർത്തുമ്പോൾ മറ്റൊരാൾ കാൽവിരൽ പിടിച്ചു വലിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വീഴ്ത്തുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ അവരുടെ കഥകളിലും കവിതകളിലും ജീവിതത്തിലുമെല്ലാം പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. സ്നേഹത്തെ അന്വേഷിക്കുന്ന മനുഷ്യന്റെ ഒടുങ്ങാത്ത കാൽവെപ്പുകൾ കൊണ്ട് സ്നേഹത്തിന്റെയും എതിർപ്പിന്റെയും ശക്തമായ തരംഗങ്ങൾക്ക് മറുതരങ്ങൾ സൃഷ്ടിച്ച ഈ എഴുത്തുകാരി മനുഷ്യ ഹൃദയങ്ങളിൽ കടലായി ഇരുമ്പുകൾ ഉണർത്തി. ശിഥിലമാകുന്ന ദാമ്പത്യത്തിന് വേളയിൽ സ്നേഹ അന്വേഷകരായി നിരന്തരം അലയുന്ന കഥാനായികന്മാരുടെ പ്രണയമാണ് മാധവിക്കുട്ടിയുടെ മുഖ്യ പ്രമേയം. സ്നേഹശൂന്യമായ ജീവിത ചൂടിൽ നിലാവിലേക്ക് ഇറങ്ങിയവർ അകത്തളത്തിലെ നെടുവീർപ്പുകൾ പ്രതാപികളായ അമ്മായിമ്മാർ. അവരെക്കുറിച്ചൊക്കെ മാധവിക്കുട്ടി എഴുതി സർഗാത്മകതയെ ആത്മാവിന്റെ ഈണങ്ങളോട് അടുപ്പിച്ചു നിർത്തി. ഉടലാർന്ന സ്വപ്നങ്ങൾ, വിചിത്രമായ ഒരു മനോനില കുട്ടിക്കാലം മുതലേ അവരിൽ തലപൊക്കിയിരുന്നു. അതിനാൽ സ്കൂളിൽ വിചിത്ര ജീവി എന്ന വിളിപ്പേരുണ്ടായ കാര്യവും ഗർഭിണിയായിരുന്നപ്പോൾ നാല് പാട്ട് വെച്ച് ബ്രാണ്ടി കുടിക്കാൻ വാശി പിടിച്ചതും കുടിച്ചതും ബോംബെയിൽ കഴിയുന്ന കാലത്ത് വിവസ്ത്രയായി മുറിയിൽ നടക്കുന്നത് കണ്ട് പരിചാരിക ആശ്ചര്യപ്പെട്ടതുമൊക്കെ എന്റെ കഥയിലുണ്ട്. വിചിത്രമായ അത്തരമൊരു മനോനില അവരുടെ എഴുത്തിലും പ്രതിഫലിച്ചു. കൊച്ചു കൊച്ചു വിമർശനങ്ങൾക്ക് മുന്നിൽ പോലെ അവർ വേദനിച്ചു. എന്റെ കഥയുടെ പ്രസിദ്ധീകരണം മാധവിക്കുട്ടിയുടെ കലാസബരിയിൽ വഴിത്തിരിവ് കുറിച്ച സംഭവമായിരുന്നു. അത് ഉണർത്തിവിട്ട വിവാദ സദാ നിഴൽ പോലെ അവരുടെ കൂടെ തന്നെ സഞ്ചരിച്ചു. എന്റെ കഥയുടെ ആദ്യ ഭാഗത്ത് പതിഞ്ഞ പക്ഷിയുടെ കരച്ചിൽ ലോകത്തിന്റെ പല കോണുകളിലും പ്രതിധ്വനിച്ചു. എഴുത്തുകാരിയുടെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ ഉറങ്ങിക്കിടന്ന വടക്കൻ മലബാറിലെ ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ മിഴിവാർന്ന ചിത്രങ്ങളും മഹാനഗരത്തിന്റെ ജീവിതവും അവർ പല കഥകളിലായി കെട്ടിയഴിച്ചുവിട്ടു. പുന്നിയൂർക്കുളവും നാൽപ്പാട് വീടും നീർമാതളവും പാമ്പിൻ അവുമെല്ലാം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മലയാളികളുടെ മനസ്സിന്റെ ഭാഗമായി കഴിഞ്ഞ ശേഷമാണ് അവർ കമലസുരയിലേക്ക് കൂടുമാറിയത്. ആ വേഷപ്പകർച്ചകൾക്കുള്ളിലും ഈ ലോകത്തെ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന അതേ ആമി തന്നെയാണ് ഉണ്ടായിരുന്നത് മാധവിക്കുട്ടി എന്ന മലയാളി എഴുത്തുകാരിയെയും കമലാദാസ് എന്ന വിശ്വപ്രസിദ്ധ ഇംഗ്ലീഷ് കവിയത്രിയും. ഒടുവിൽ നീളം കൈയുള്ള കുപ്പായവും തലയിൽ തട്ടവും ഇട്ട് ഒരു രാജ്ഞിയെ പോലെ ആയിരുന്ന കമല സുരയെ ഒരേ സ്നേഹത്തിന്റെ നാനാ അവതാരങ്ങളായിരുന്നു. ഇന്ത്യൻ സ്ത്രീയുടെ മാനസിക സാമൂഹ്യ അവസ്ഥ തന്റെ രചനകളിലൂടെ സധൈര്യം അടയാളപ്പെടുത്തുകയാണ് മാധവിക്കുട്ടി ചെയ്തത്. അവർ പറഞ്ഞ കാണിച്ച കൂസില്ലായ്മകളും കുസൃതികളും ഒക്കെ മലയാള സാഹിത്യത്തിന്റെ ആർജവത്തിനു കൂടി കാരണമായി. വാസ്തവത്തിൽ ലോക സാഹിത്യത്തിന്റെ ഭൂപടത്തിൽ മലയാള ഭാഷയ്ക്ക് അടയാളമിട്ടു കൊടുത്തത് മാധവിക്കുട്ടിയായിരുന്നു. പ്രണയത്തിന്റെ നിഗൂഢതകൾ, ഭാര്യഭർത്ത ബന്ധത്തിൽ നിന്നും വീടിന്റെ ഇരുളിൽമയിൽ നിന്നും ആൺപെൺ ബന്ധത്തിന്റെ നിഗൂഢതയിൽ നിന്നും അവരുടെ കഥാപാത്രങ്ങൾ വേറിട്ട പശ്ചാത്തലം തേടി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥകൾ പുന്നിയൂർക്കുളത്തും നാൽപ്പാട്ടും മാത്രമല്ല കൊൽക്കത്തയിലും ഡൽഹിയിലും പൂനെയിലും മുംബൈയിലും സംഭവിക്കുന്നു. സ്നേഹത്തിന്റെ തുറസുകളിലൂടെ എല്ലാവരെയും ഒന്നിച്ചു നടക്കണം. അവരുടെ ഉള്ളിൽ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടായിരുന്നില്ല. ജാതിയും മതവും അതിന്റെ ആചാരങ്ങളും ഉണ്ടായിരുന്നില്ല. കലാപങ്ങളോ യുദ്ധങ്ങളോ വിഭജന വാദങ്ങളോ ഉണ്ടായിരുന്നില്ല. ഏത് മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മുളച്ചു പൊന്തണം. അങ്ങനെ മുളച്ചു പൊന്തുന്ന വിഹലതകളും ഭീതികളും ധർമ്മസങ്കടങ്ങളും ധർമ്മരോഷങ്ങളും മാധവിക്കുട്ടിയുടെ ജീവിത ദർശത്തെ ജീവിത ആദർശത്തെ കാലികവും പ്രസക്തവും ദീപ്തവുമാക്കുന്നു. ലോകം, ഭാഷ, നിയമം, ധനം എന്നിവയുടെ എല്ലാം അധിപനായ പുരുഷനെ സ്നേഹത്തിന്റെ മാതൃക ശക്തി കൊണ്ട് ഇണയായി പുനഃസൃഷ്ടിക്കുന്ന ദൗത്യവും അവർ നിർവഹിച്ചു. തിരിച്ചു പോന്നു. ആധിപത്യത്തിന്റെ അസ്തമത്തിൽ നിന്ന് സ്നേഹത്തിന്റെ സമത്വത്തിലേക്ക് പുരുഷനെ എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ തികച്ചും പുരുഷന്റെ ഉള്ളിലെ സ്നേഹശക്തി തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ നിറഞ്ഞ രചനകൾ മാധവിക്കുട്ടി മുന്നോട്ട് വെക്കുന്നു. ജീവിതം തന്നെ സാഹിത്യമാക്കിയ എഴുത്തുകാർ മലയാളത്തിൽ വിരളമാണ്. വിരലിലെണ്ണാവുന്ന ഇത്തരം എഴുത്തുകാരുടെ കഥകളിലും കവിതകളിലും അവർ തന്നെ മുഖ്യ കഥാപാത്രങ്ങളായി മാറുന്നത് കാണാം. ആത്മകഥയുടെ മട്ടിലോ കഥയെന്ന ഭാവത്തിലോ അവരെ തന്നെ കഷ്ണം കഷ്ണമായി വായനക്കാരുടെ മുന്നിൽ നിരത്തിവെക്കുന്നു. മലയാളത്തിൽ അതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദവും സ്പർശവുമായി തന്റെ മാംസവും രക്തവും ലോകത്തിന് വിളമ്പിയ ഈ എഴുത്തുകാരിയെ ലോകം സ്തുതിച്ചു. മുതിർന്നവരുടെ ലോകത്തിലെ പതിഞ്ഞ കുരുന്ന് ഹൃദയങ്ങളെ കുറിച്ചുള്ള കഥകൾ, വാർദ്ധക്യത്തിന്റെ ഏകാന്തത നിഴൽ പരത്തി നിൽക്കുന്ന കഥകൾ, ദാമ്പത്യം എന്ന സ്ഥാപനത്തിന്റെ വിലക്കുകളിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്ന സ്ത്രീ ഹൃദയത്തിന്റെ കിരുകിരുപ്പുകളൊക്കെ പിടിച്ചെടുത്ത കഥകൾ ഭാവപരമായി തന്നെ അവർ രചിച്ചു.